want to speak about the way to true spiritual wealth.
യഥാർത്ഥ ആത്മീയ സമ്പത്തിലേക്കുള്ള വഴി എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് തുടർന്ന് ചിന്തിക്കാം.
A lot of people in the world are seeking for wealth.
ലോകത്തിലുള്ള മിക്ക മനുഷ്യരും സദൃശവാക്യങ്ങൾ 20-ാം അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം.
I believe this is a description of the way that Jesus lived his earthly life.
കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഈ ഭാഗം എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
For me, I get many answers in scripture when I look at the life of Jesus.
യേശുവിന്റെ ജീവിതം ഞാൻ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ, തിരുവചനത്തിലുള്ള കർത്താവിന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുമ്പോൾ അനേക പ്രശ്നങ്ങൾക്ക് എനിക്ക് ഉത്തരം ലഭിക്കുന്നതായി ഞാൻ കാണുന്നു.
I know definitely there was one man who walked on this earth whom God honored, and that was Jesus Christ.
സ്വർഗത്തിലെ ദൈവം യഥാർത്ഥമായി മാനിച്ച ഒരുവൻ ഈ ഭൂമിയുടെ പരപ്പിൽ നടന്നിരുന്നു എന്നുള്ളത് എനിക്കറിയാം. അത് യേശുവായിരുന്നു.
That is when he who is the second person of the Trinity came down and became a man.
ത്രിത്വത്തിലെ രണ്ടാമനായിരുന്നവൻ, ദൈവമായിരുന്നവൻ ഒരു മനുഷ്യ ജഡമെടുത്ത് ഈ താണ ലോകത്തിലേക്ക് വന്നു. ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവൻ ജീവിച്ചു. പുത്രനായിരിക്കുന്ന യേശുവിന്റെ ഭൂമിയിലെ ജീവിതം കൊണ്ട് പിതാവ് അത്രയധികം സന്തുഷ്ടനായി. തന്റെ പുത്രനെ പിതാവ് ബഹുമാനിച്ചു.
And if there was a really wealthy man who lived on this earth, it was not Solomon, it was Jesus Christ.
ലോകത്തിന്റെ ചരിത്രത്തിൽ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്ന ഏറ്റവും സമ്പന്നനായിരുന്ന വ്യക്തി ശലോമോൻ ആയിരുന്നില്ല, മറിച്ച് യേശുവായിരുന്നു.
Where is Solomon today? He's in hell.
ഇന്ന് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്ന ധനികനായിരുന്ന ശലോമോൻ എവിടെയാണ്? അവൻ നരകത്തിലാണ്.
Where is Jesus today? He's in the highest position in the universe.
എന്നാൽ യേശു ഇന്ന് എവിടെയാണ്? ഭൂമിയിൽ വന്ന് ജഡമെടുത്ത കർത്താവ് പ്രപഞ്ചത്തിലെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന സിംഹാസനത്തിലാണെന്ന്.
So when Jesus said, "Follow me,"
എന്നെ അനുഗമിക്ക എന്ന് യേശു പറഞ്ഞപ്പോൾ,
He said, "If any man serve me, him will my Father honor."
കർത്താവ് ഇങ്ങനെയും പറഞ്ഞില്ലേ, എന്നെ ശുശ്രൂഷിക്കുന്നവനെ എന്റെ പിതാവ് മാനിക്കും.
Where I am, there will also my servant be.
ഞാൻ എവിടെയായിരിക്കുന്നു, എന്നെ ശുശ്രൂഷിക്കുന്നവനും അവിടെ തന്നെ ആയിരിക്കും എന്ന് കർത്താവ് പറഞ്ഞു.
Let me show you that verse, John 12 verse 26.
യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം.
If anyone serves me, let him follow me. Where I am, there will my servant also be. Anyone serves me, the Father will honor him.
എന്നെ ശുശ്രൂഷിക്കുന്നവൻ ഞാൻ ഇരിക്കുന്നിടത്തായിരിക്കും, എന്റെ പിതാവ് അവനെ മാനിക്കും എന്ന് കർത്താവ് ഇവിടെ പറയുന്നു.
I'm not ashamed to say that I have a passionate desire that God will honor me.
ദൈവം എന്നെ ബഹുമാനിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അത്യധികമായിരിക്കുന്ന ഒരാഗ്രഹം എന്റെ ഉള്ളിലുണ്ടെന്ന് നിങ്ങളോട് തുറന്നു പറയാൻ എനിക്കൊരു ലജ്ജയുമില്ല.
My competition is with businessmen.
ഈ കാര്യത്തില് ഞാൻ ലോകത്തിലെ ബിസിനസ്സുകാരോടാണ് മത്സരിക്കുന്നത്.
I say, Lord, more than any businessman on this earth pursues after money, I want to pursue after pleasing you and getting your honor in my life.
കർത്താവെ, ലോകത്തിലുള്ള ഏത് മിടുക്കനായിരിക്കുന്ന ബിസിനസ്സുകാരൻ ധനസമ്പാദനത്തിനായിട്ട് അവൻ മുഴുവൻ ഹൃദയം വെച്ച് അന്വേഷിക്കുന്നതിലധികം എനിക്ക് അങ്ങയുടെ മാനം കിട്ടുവാനായിട്ട്, അങ്ങ് ബഹുമാനിക്കുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കർത്താവിനെ ശുശ്രൂഷിക്കണം, സേവിക്കണം.
12-ാം
അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ കർത്താവിനെ ശുശ്രൂഷിക്കാനുള്ള ഏക മാർഗം അവനെ അനുഗമിക്കുക എന്നുള്ളതാണ്.
You know, you can serve the Lord.
നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവിന്റെ ശുശ്രൂഷക്കാരത്തെ ആയിരിക്കാൻ കഴിയും.
He didn't say, if anyone serves me, let him give up his job.
കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്നെ ശുശ്രൂഷിക്കുന്നവൻ തന്റെ ഭൂമിയിലെ തൊഴിൽ വിട്ടുകളയണമെന്ന്. അവൻ ബൈബിൾ സ്കൂളിൽ പോയി ദൈവവചനം പഠിക്കണമെന്ന് പറഞ്ഞു. അതെല്ലാം ലോകത്തിൽ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന
ആശയങ്ങളാണ്.
കർത്താവ് ഉറപ്പായി പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നെ ആരെങ്കിലും അനുഗമിക്കാനിച്ചാൽ അവൻ എന്നെ അനുഗമിക്കട്ടെ.
Where I am, there will also my servant be.
എന്നെ ശുശ്രൂഷിക്കുന്നവൻ ഞാൻ ഇരിക്കുന്നിടത്ത് അവനും ഇരിക്കും.
Was he despised by the world? Will be despised by the world.
കർത്താവായ യേശുവിനെ ലോകം പകച്ചെങ്കിൽ എന്നെ നിങ്ങളെയും ലോകം പകയ്ക്കും.
Was he called the prince of devils? You will be called the prince of devils.
ഭൂതങ്ങളുടെ തലവനെന്ന യേശുവിനെ അവർ വിളിച്ചെന്ന് വരികിൽ നമ്മയും അങ്ങനെ വിളിച്ചെന്ന് വരും.
Was he crucified? You will be crucified.
യേശുവിനെ ലോകം ക്രൂശിച്ചില്ലേ, യേശുവിനെ അനുഗമിക്കുന്നവനെയും ലോകം ക്രൂശിക്കും.
Is he on the, in a throne in heaven today? We'll sit with him on the throne one day.
എന്നാൽ ഇന്ന് ക്രൂശിക്കപ്പെട്ട യേശു സ്വർഗോന്നതങ്ങളിൽ സിംഹാസനസ്ഥനായിരിക്കുന്നെന്ന് വരികില് അവനെ അനുഗമിക്കുന്നവൻ ഈ വിധം അവനോടുകൂടെ ക്രൂശിക്കപ്പെടുന്നവനും ഒരു ദിവസം അവനോടുകൂടെ
സിംഹാസനത്തിൽ.
യേശു പറഞ്ഞത് വളരെ വ്യക്തമാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് എന്നെ ശുശ്രൂഷിക്കുന്നവനും ഇരിക്കും.
ബിക്കോസ് മൈ ഫാദർ വിൽ ഓണർ ഹിം.
കാരണം എന്റെ പിതാവ് അങ്ങനെയുള്ളവരെ ബഹുമാനിക്കും.
ഐ അണ്ടർസ്റ്റാൻഡ് ഫ്രം ദാറ്റ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി ഓണർഡ് ബൈ ജി ബൈ ഗോഡ്.
ദൈവത്താൽ മാനിക്കപ്പെടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം കർത്താവിന്റെ വചനങ്ങളിൽ നിന്ന് ഞാൻ ഗ്രഹിക്കുന്നു.
സോ ഡിഫറന്റ് ഫ്രം ദ വേൾഡ്സ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ബീങ് ഓണർഡ്.
ലോകത്തിന്റെ മനസ്സിലുള്ളതായിരിക്കുന്ന ബഹുമതിയെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് യേശു പറയുന്നത്.
Let me say it in one sentence according to this verse.
ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റ വാചകത്തിൽ ഞാൻ പറയാം യഥാർത്ഥ ബഹുമതി എന്താണ്.
Honored by the Father is to be in the place where Jesus is.
പിതാവിനാൽ ബഹുമാനിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യേശു ഇരിക്കുന്ന ഇടത്ത് ഒരുവൻ ഇരിക്കുക എന്നുള്ളതാണ്.
Where he was on the earth, if I am there, I'm honored by the Father.
ഭൂമിയിലായിരുന്ന കാലത്ത് യേശു എവിടെയൊക്കെ ആയിരുന്നോ ഞാനും എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ യേശു ഇരുന്നിടത്താണെന്ന് വരികില് ഞാൻ പിതാവിനാൽ മാനിക്കപ്പെടുന്നു.
He was rejected and despised by men.
മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടവനുമായിരുന്നു യേശു ഭൂമിയിൽ.
There was no beauty that people just saw in him to desire him.
അവനെ ആഗ്രഹിക്കത്തക്കതായിരിക്കുന്ന ഒരു സൗന്ദര്യവും ഭൂമിയിലെ ജീവിതത്തിൽ മനുഷ്യർ കണ്ടില്ല.
He was despised, rejected, crucified.
അവൻ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും ഇരുന്നു, അവൻ ക്രൂശിക്കപ്പെട്ടു.
On this earth.
ഈ ഭൂമിയിലെ നാളുകളിൽ.
Where I am, there will my servant be.
ഞാൻ എവിടെയായിരിക്കുന്നു അവിടെ എന്റെ ശുശ്രൂഷക്കാരനുമായിരിക്കും.
ദാറ്റ് ഈസ് ദ പ്രൂഫ് ദാറ്റ് ഗോഡ് ഈസ് ഓണറിംഗ് യു.
ദൈവം നിങ്ങളെ മാനിക്കുന്നു എന്നുള്ളതിന്റെ തെറ്റിപ്പോകാത്ത തെളിവതാണ്.
ഇറ്റ്സ് നോട്ട് ബിക്കോസ് സോ മെനി ബിലീവേഴ്സ് കോൾ യു എ പ്രോഫറ്റ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്.
ധാരാളം വിശ്വാസികൾ നിങ്ങളൊരു പ്രവാചകനാണ് എന്ന് നിങ്ങളെ വിളിക്കുന്നത് കൊണ്ടല്ല ദൈവം നിങ്ങളെ മാനിക്കുന്നു എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടത്.
10,000 ബിലീവേഴ്സ് കോളിംഗ് യു എ പ്രോഫറ്റ് വിൽ നോട്ട് മേക്ക് യു എ പ്രോഫറ്റ്.
10,000 വിശ്വാസികൾ നിങ്ങളെ ഒരു പ്രവാചകൻ എന്ന് വിളിച്ചാലും നിങ്ങൾ ഒരു പ്രവാചകനാകില്ല.
ഇഫ് യു ആർ വേർ ജീസസ് വാസ് ഓൺ ദിസ് എർത്ത്, ഗോഡ് ഈസ് ഓണറിംഗ് യു.
യേശു ഭൂമിയിലായിരുന്ന ഇടത്ത് നിങ്ങൾ ആയിരിക്കുന്നെന്ന് വരികില് പിതാവ് നിങ്ങളെ മാനിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കാം.
Let's turn now to Proverbs 22.
സദൃശവാക്യങ്ങൾ 22-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം.
How did Jesus come here to this place of honor?
പിതാവിനാൽ ഇവണ്ണം ബഹുമാനിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കർത്താവായ യേശു എങ്ങനെയാണ് എത്തിയത്? ആത്മീകമായിരിക്കുന്ന ഈ വലിയ സമ്പത്തിന്റെ അനുഭവത്തിലേക്ക് യേശു എങ്ങനെ വന്നു? അത് ഒരു പ്രതിഫലമാണ്. സദൃശവാക്യങ്ങൾ 22-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ശ്രദ്ധിക്കുക. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ഇതാണ്, ധനം, മാനം, ജീവൻ. അവിടെ ബഹുമാനത്തെ കുറിച്ച് നാം
വായിക്കും.
ആ വചനങ്ങൾ എഴുതിയ ശലോമോന് അതിന്റെ പൊരുള് മനസ്സിലായി. കാരണം താൻ എഴുതിയ ആ സത്യം അവന്റെ ജീവിതത്തിൽ അവൻ അനുവർത്തിച്ചില്ല. അവര് പ്രസംഗിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും അവര് അനുഭവത്തിൽ കൊണ്ടുവരാത്ത നിരവധി പ്രസംഗകരുടെ പ്രതിനിധിയാണ് ശലോമോൻ. എന്നാൽ ഈ വാക്യത്തിൽ നാം കാണുന്ന ഈ രണ്ട് കാര്യങ്ങൾ, താഴ്മയും യഹോവാഭക്തിയും, പരമപ്രധാനമായിരിക്കുന്ന സവിശേഷ ഗുണങ്ങളാണ്.
ലാസ്റ്റിംഗ് വെൽത്ത്, ഗോഡ്സ് ഓണർ ആൻഡ് ഇറ്റേണൽ ലൈഫ്.
നിലനിൽക്കുന്നതായിരിക്കുന്ന സമ്പത്ത്, ധനം, ദൈവത്താലുള്ള മാനം, നിത്യ ജീവൻ, ഇത് താഴ്മയുടെയും യഹോവാഭക്തിയുടെയും പ്രതിഫലമാണ്.
So I want to talk about these two things.
ആദ്യം പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഇനി മുൻപിലുള്ള സമയം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു.
First of all, the fear of the Lord.
ഒന്നാമത്തെ കാര്യം യഹോവാഭക്തി. ദൈവഭയം.
The Bible says the fear of the Lord is the beginning of wisdom.
ദൈവവചനം പറയുന്നു ദൈവഭയം യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണെന്ന്.
Who was the first person who said that?
ആദ്യം അത് പറഞ്ഞത് ആരാണ്?
Fear of the Lord is the beginning of wisdom.
യഹോവ ഭക്തി ദൈവഭയം ജ്ഞാനത്തിന്റെ തുടക്കമാണെന്ന് ആദ്യം പറഞ്ഞത് ആരാണ്?
You know?
ആരാണ് നിങ്ങൾക്കറിയാമോ?
Solomon said it in Proverbs 9 verse 10.
സദൃശവാക്യങ്ങൾ 9-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ശലോമോൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
David said it before Solomon in Psalm 111 and verse 10.
111-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യത്തിൽ ദാവീദ് ശലോമോന് മുൻപേ ആ കാര്യം പറഞ്ഞു.
But 1,000 years before David, Job said it in Job 28 and verse 28.
യോബിന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ ദാവീദ് ഇത് പറയുന്നതിന് 1,000 വർഷം മുൻപ് യോബ് ഇതേ സത്യം വിളിച്ച്
പറഞ്ഞിട്ടുണ്ട്.
അവിടെ നാം യോബിന്റെ വാക്കുകളിലും അത് തന്നെയാണ് കേൾക്കുന്നത്, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. ദാവീദ് ദൈവത്തിന്റെ ഈ സത്യം പഠിച്ചത് യോബിൽ നിന്നാണ്. ശലോമോന് അപ്പനായ ദാവീദിൽ നിന്നാണ് ഈ രഹസ്യം പഠിച്ചത്.
സദൃശവാക്യങ്ങൾ
8-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ശലോമോൻ ഇങ്ങനെ പറഞ്ഞു, യഹോവ ഭക്തി ദൈവഭയം എന്ന് പറയുന്നത് എന്താണ്? അത് ദോഷത്തെ വെറുക്കുന്നതാണ്. നിങ്ങൾക്കറിയാമോ പാപത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി പോകുന്നതും പാപത്തെ വെറുക്കുന്നതും വളരെ വ്യത്യാസമുള്ള
കാര്യങ്ങളാണ്.
യേശുവിനെ കുറിച്ച് തിരുവെടുത്തിൽ സാക്ഷിക്കുന്ന എന്താണ്? അവന് എങ്ങനെയെങ്കിലും പാപം ഒഴിഞ്ഞ് അങ്ങ് ജീവിച്ചുപോയി എന്നല്ല, മറിച്ച് അവൻ തിന്മയെ പാപത്തെ വെറുത്തവനായിരുന്നു.
യു നോ ദാറ്റ് യു ഫിയർ ഗോഡ് വെൻ യു ഹേറ്റ് സിൻ.
നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ദൈവഭക്തനാണെന്ന് എപ്പോഴാണ് ഉറപ്പാകുന്നത്? നിങ്ങൾ പാപത്തെ വെറുക്കുന്ന വ്യക്തിയാകുമ്പോഴാണ്.
When you hate the sin that you see in your own life.
നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിങ്ങൾ കാണുന്ന പാപത്തെ നിങ്ങൾ വെറുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ദൈവഭയമുള്ളവർ.
Not sin by your standards but sin by the standards of Jesus.
പാപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർവചനത്തിനനുസരിച്ചല്ല, നിലവാരം കുറഞ്ഞ ഒരു അവസ്ഥയിലല്ല, മറിച്ച് ദൈവം പാപത്തെ വിളിക്കുന്ന നിലയിൽ നിങ്ങൾ പാപത്തെ വെറുക്കണം.
You know the fear of the Lord is the secret of all continuous joy.
തുടർമാനമായി സന്തോഷമുള്ളവരായിരിക്കുന്നതിന്റെ രഹസ്യം ദൈവഭയമാണ് എന്ന് നിങ്ങൾക്കറിയാമോ?
I have seen very very few Christians in my life, I can count them on my fingers, who can testify that I rejoice in the Lord all the time.
ഞാൻ കർത്താവിൽ സദാ സന്തോഷിക്കുന്നവനാണെന്ന് ഹൃദയത്തിൽ ആത്മാർത്ഥതയുടെ സാക്ഷ്യം പറയുവാൻ കഴിയുന്നവര് വിരലിലെണ്ണാവുന്നവരെ ഞാൻ കണ്ടിട്ടുള്ളൂ, മനസ്സിലാക്കിയിട്ടുണ്ട്.
Is such a life possible?
അങ്ങനെ ഒരു ജീവിതം സാധ്യമാണോ?
Does God mean what he says when he says rejoice in the Lord always?
കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പുതിയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ അത് സാധിക്കുന്ന ഒരു കാര്യമാണോ? ദൈവം അത് അർത്ഥമാക്കിയിട്ടുണ്ടോ?
If you believe it's not possible, it won't be possible for you.
നിങ്ങൾ വ്യക്തിപരമായി അങ്ങനെ ഒരു ജീവിതം സാധ്യമല്ല എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങൾക്കത് സാധ്യമാണ്. എന്റെ സ്വന്തം ജീവിതത്തിലും ആദ്യത്തെ പല വർഷങ്ങളും അങ്ങനെ ഒരു കാര്യം സാധ്യമായിരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ തിരുവെഴുത്ത് സത്യവചനം വിശ്വസിക്കുവാനായി ഞാൻ തീരുമാനിച്ച ഒരു ദിവസമുണ്ട്. ഞാന് ബൈബിൾ വിശ്വസിക്കുന്നു എന്ന് വെറുതെ ഭാഗമുണ്ട് പറയുകയല്ല, യഥാർത്ഥമായിട്ടും ദൈവം പറഞ്ഞതാണെന്ന് ഇതിനെ വിശ്വസിക്കുന്ന ഒരു ദിവസം.
When I read in Philippians 4:4 rejoice in the Lord always, I said, Lord, I don't care how long it takes, I want that life.
അതുകൊണ്ട് ഞാൻ ദൈവവചനം വായിച്ചു വന്നപ്പോൾ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഈ വാക്യം ഞാൻ കണ്ടു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. വചനത്തിൽ അത് കണ്ടതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു അത് സാധ്യമാണ്, എത്ര നാളെടുത്താലും എനിക്ക് അത് സ്വന്തമാകണം.
I saw Jesus was the author of my faith.
യേശുവാണ് എന്റെ വിശ്വാസത്തിന്റെ രചയിതാവ്, നായകൻ എന്ന് ഞാൻ കണ്ടു.
If I allowed Jesus to be the author of my faith and the finisher of my faith.
എന്റെ വിശ്വാസത്തിന്റെ തുടക്കക്കാരൻ മാത്രമല്ല, അതിനെ പൂർത്തീകരിക്കുന്നവനും യേശുവാണ് എന്ന് ഞാൻ കണ്ടപ്പോൾ
I could rejoice always. എനിക്ക്
ഏത് സാഹചര്യത്തിലും സന്തോഷിക്കുവാൻ, കർത്താവിൽ സന്തോഷിക്കുവാൻ സാധ്യമായി തീർന്നു.
You know, nobody could do this in the Old Testament.
പഴയനിമകാലത്ത് എത്ര ആഗ്രഹിച്ചാലും ആർക്കും ഇതുപോലെ ഒരു കാര്യം സാധ്യമായിരുന്നില്ല.
ഈവൻ ദ ഗ്രേറ്റ് പ്രോഫറ്റ് എലൈജ വാസ് ഡിപ്രസ്ഡ്.
വലിയ പ്രവാചകനായിരുന്നല്ലോ എലീശ, ഏലിയാവ്, അവന് ഒരു പ്രത്യേക സന്ദർഭത്തിൽ നിരാശനായി തീർന്നതായി നാം വായിക്കുന്നു.
ഐ റിമെമ്പർ വൺ സെർവന്റ് ഓഫ് ഗോഡ് ടെല്ലിംഗ് മീ,
ഒരു കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന ആൾ ഒരിക്കൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോ വളരെ നിരാശനായിരിക്കുന്നു. അതിനകത്ത് തന്നെ അത്ഭുതം, ദൈവത്തിന്റെ വലിയ പ്രവാചകനായ ഏലിയാവ് പോലും നിരാശപ്പെട്ടില്ലേ.
If Elijah is the author and finisher of your faith, you have to be depressed.
ഞാൻ ക്രിസ്തീയ സ്നേഹിതനോട് പറഞ്ഞു, നിന്റെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും ഏലിയാവാണെന്ന് വരികില് നിനക്ക് ഈ അവസ്ഥയിൽ തുടരാൻ അനുവാദമുണ്ട്.
But he is not the author and finisher of my faith.
എന്നാൽ എന്റെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും ഏലിയാവല്ല, അത് യേശുവാണ്.
Jesus is the author and finisher of my faith, and he was never depressed.
ആ യേശു എന്റെ വിശ്വാസത്തും പൂർത്തീകരിക്കുന്നവൻ, ഒരിക്കലും അവന് നിരാശനായി ഒരു ദിവസം പോലും ജീവിച്ചില്ല.
Why did God give him such joy?
എന്തുകൊണ്ടാണ് പിതാവായ ദൈവം അവന് അത്ര അധികം സന്തോഷം നൽകിയത്?
Says in Hebrews 1:9.
എബ്രായരുടെ ഒന്നാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യത്തിൽ ആ രഹസ്യം നാം വായിക്കുന്നുണ്ട്.
About Jesus.
യേശുവിനെ കുറിച്ചാണ് അത് എഴുതിയിരിക്കുന്നത്.
He loved righteousness and hated sin. Therefore God anointed him with the oil of gladness above all his friends.
Kathava Yesu Christu aneediye veruthu avan devathinte neediyil sandoshichathu kondu ishtapettathu kondu thante kootukarekkal adhigamayi devam avane aananda thailam kondu abhishekam cheythu ennaanu nam vaikkunnathu.
Fear of the Lord is to hate evil.
Yehova bhakti deiva bhayam ennu parayunnathu thinmaye doshathe verukkunnathaan.
And when I hate evil, God anoints me with the oil of gladness.
Yan sinne paavathe verukkumbol deivam enne aananda thailam kondu abhishekam cheyyum.
I'll tell you why you don't have joy in your life.
Priyapetta sahodara snehitha, ninde jeevithathil sada kartavilulla ee santhosham illathe endukondanu njan parayan.
You don't hate sin enough.
Ningal kathava aagrahikkunna alavil ningal paavathe verukkunnilla ennulladana adinte
kaaranam. I know you want to avoid sin.
Enikkariyam എങ്ങനെയെങ്കിലും പാപം ഒഴിവാക്കി ജീവിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ആ മനോഭാവമുള്ള നിങ്ങൾ ഇന്ന് രാത്രി കർത്താവിനോട് ഹൃദയംഗമായി പ്രാർത്ഥിക്കുമോ, എന്റെ കർത്താവേ പാപത്തെ വെറുക്കുവാൻ എന്നെ
സഹായിക്കും.
ആ പാമ്പുകളെ നിങ്ങൾ വെറുക്കുന്നില്ലേ, അതുപോലെ എയ്ഡ്സ് രോഗമോ ക്യാൻസറോ വരാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്. അതിനെ നാം വെറുക്കുന്നത് പോലെ എങ്കിലും പാപത്തെ വെറുക്കാൻ എയ്ഡ്സിനെയോ ക്യാൻസറിനെയോ സ്നേഹിക്കുന്ന എത്ര പേര് ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ? മനുഷ്യരാരെങ്കിലും ഉണ്ടോ? അത്ഭുതകരമായ
കാര്യമാണ്.
നിങ്ങൾ ഒരു കാര്യം മറന്നു പോകല്ലേ, എത്ര കഠിനമായ ക്യാൻസർ ആണെങ്കിലും അത് ഒരുവനെയും നിത്യനരകത്തിൽ എത്തിക്കും. അത് ഭൂമിയിലെ ജീവിതം അവസാനിപ്പിക്കാൻ, മരണം കൊണ്ടുവരാനേ അതിന്
കഴിയൂ.
എന്നാൽ പാപത്തിന് ഒരു മനുഷ്യനെ നിത്യ നരകത്തിലെത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. എന്നാൽ പോഷന്മാരായ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ശാരീരിക മരണം മാത്രം നൽകാൻ കഴിയുന്ന ക്യാൻസറിനെ വെറുക്കുന്നു, എന്നാൽ നിത്യ നരകത്തിലെത്തിക്കുന്ന പാപത്തെ വെറുക്കുന്നില്ല. അതാ സത്യം.
See, I always tell people, it doesn't matter if you fall into sin. That's not my question.
ഞാൻ കൂടെ കൂടെ പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഒരു പാപത്തിൽ വീണു എന്നുള്ളതല്ല വലിയ കാര്യം. ദൈവത്തെ സംബന്ധിച്ചോളം അതല്ല പ്രധാനം.
Okay, we are weak, we fall.
നിങ്ങൾ ബലഹീനനായി, നിങ്ങൾ പാപത്തെ വേണ്ടവണ്ണം വെറുത്തില്ല, നിങ്ങൾ വീണു.
My question is, what is your attitude after you have fallen?
എന്റെ ചോദ്യം ഒന്ന് മാത്രമാണ്, നിങ്ങൾ വീഴ്ച സംഭവിച്ചു, സത്യമാണ്, എന്നാൽ പാപത്തിൽ വീണതിന് ശേഷമുള്ള നിങ്ങളുടെ മനോഭാവം
എന്താണ്?
ഒരു ബലഹീന നിമിഷത്തിൽ നിങ്ങൾ കോപിഷ്ഠരായി
തീർന്നു.
ബലഹീനമായിരിക്കുന്ന ഒരു നിമിഷത്തിൽ നിങ്ങൾ ഒരു സ്ത്രീയെ നോക്കി
മോഹിച്ചുപോയി.
നിങ്ങൾ ബലഹീനമായിരിക്കുന്ന ഒരു നിമിഷത്തിൽ ഇന്റർനെറ്റിലുള്ളതായിരിക്കുന്ന ഒരു അശ്ലീല ചിത്രങ്ങൾ കാണിക്കുന്ന ഒരു വെബ്സൈറ്റിലേക്ക് പോയെന്ന് വിചാരിച്ചു. നിങ്ങൾ വീണു എന്നുള്ളത് സത്യമാണ്. അതല്ല ദൈവം പ്രധാനമായി കാണുന്നത്.
വാട്ട് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് ആഫ്റ്റർ യു ഹാവ് ഫാളൻ?
നിങ്ങൾ പാപത്തിൽ വീണതിന് ശേഷമുള്ള നിങ്ങളുടെ മനോഭാവമാണ് ദൈവം ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ അതിനെ വെറുക്കുന്നുണ്ടോ?
You hate yourself for doing that.
ആ ഒരു പ്രവൃത്തി, പാപത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ വെറുക്കുന്നുണ്ടോ?
Do you make some excuse like this?
അതോ നിങ്ങൾ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒഴിവുകഴിവ് ന്യായം വിശദീകരണം പറയുകയാണോ?
The lowest form of excuse is nobody saw me.
ഏറ്റവും തരം താണ ന്യായം ഏതാണെന്നറിയാമോ? ആരും കണ്ടില്ലല്ലോ.
Nobody heard me getting my anger.
ഞാൻ കോപിഷ്ഠനായി കിടന്ന് ബഹളം വെച്ചത് ആരും.
Nobody saw me lusting.
ഞാൻ എന്റെ മനസ്സുകൊണ്ട് കണ്ണുകൊണ്ട് മോഹിച്ചത് ആരും കണ്ടില്ലല്ലോ.
Then other excuses.
ഇതുകൂടാതെ മറ്റ് ന്യായങ്ങള് നമുക്ക് പറയാനുണ്ട്.
I'm only human.
ഞാൻ ഒരു മനുഷ്യനല്ലേ.
We are not perfect.
മനുഷ്യൻ എപ്പോഴെങ്കിലും പൂർണ്ണനാണോ?
Almost all believers live like this.
മിക്കവാറും എല്ലാ വിശ്വാസികളും ഇങ്ങനെയൊക്കെ അല്ലേ ജീവിക്കുന്നത്?
Or he deserved it. He had to give. If I don't get angry with him, he'll keep on taking advantage of me.
മറ്റു ചിലർ പറയുന്ന ന്യായം എന്താണെന്നറിയാമോ? ഞാൻ അവനോട് കോപിച്ചതിൽ എന്താ തെറ്റ്? അവൻ അത് അർഹിക്കുന്നവനാണ്. ഞാൻ കോപിച്ചില്ലെങ്കിൽ അവനെ ആര് പാഠം പഠിപ്പിക്കും?
That's like saying if he serves the devil, I'm going to serve the devil too.
അങ്ങനെ പറയുന്ന സ്നേഹിതൻ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ പിശാചിനെ സേവിക്കുന്നെങ്കിൽ ഞാനും പിശാചിനെ
സേവിക്കും. See, that's what happens. A husband serves the devil and shouts at his wife.
ഒരു ഭർത്താവ് പിശാചിനെ സേവിക്കുന്നവനായിട്ട് ഭാര്യയെ നോക്കി ഒറ്റപ്പാടുണ്ടാക്കുമ്പോൾ, ഭാര്യ തിരിച്ച് പ്രതികരിക്കുമ്പോൾ, കോപിച്ച് സംസാരിക്കുമ്പോൾ അവൾ എന്താ പറയുന്നതെന്നറിയാമോ? ആഹാ, നീ പിശാചിനെയാണോ സേവിക്കുന്നത്? ഞാനും വിട്ടുതരത്തില്ല, ഞാനും അതിനേക്കാൾ ആത്മാർത്ഥമായി പിശാചിനെ
സേവിക്കും.
അവർ തമ്മിലുള്ളതായിരിക്കുന്ന ഈ ചണ്ടയിലെ വാഗ്വാദത്തിൽ ആരാ ആത്യന്തികമായി ജയിക്കുന്നതെന്നറിയാമോ? ഇവർ ഭർത്താവും ഭാര്യയുമല്ല, ഭർത്താവും ഭാര്യയുമല്ല, തിരിച്ചിലേക്ക് പുറകിൽ നിന്ന് ഈ ചരട് വലിക്കുന്ന പിശാചാണ് ജയിക്കുന്നത്.
It's not your fault that's serious. It's the fact that you don't hate it after you fall. That's serious.
അതുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവേ, ഭാര്യയെ, നിങ്ങൾ വീണെന്നുള്ളതല്ല ഗൗരവമായ കാര്യം. ആ വീഴ്ചയ്ക്ക് ശേഷമുള്ള നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ ന്യായവാദങ്ങൾ, അതാണ് പ്രധാനം.
The fear of the Lord is to hate evil.
യഹോവ ഭക്തി, ദൈവഭയം എന്ന് പറയുന്നത് പാപത്തെ വെറുക്കുന്നതാണ്.
Where did we read about that the first time?
അതിനെക്കുറിച്ച് തിരുവചനത്തിൽ ആദ്യം നാം വായിക്കുന്ന എവിടെയാണ്?
It's also not in Proverbs.
അത് സദൃശവാക്യങ്ങളിലല്ല.
It's again in that wonderful book of Job.
ഏറ്റവും പുരാതന പുസ്തകം എന്ന് കരുതപ്പെടുന്നതായിരിക്കുന്ന യോബിന്റെ പുസ്തകത്തിൽ തന്നെയാണ് ഈ സത്യവും നാം കാണുന്നത്.
ഐ ബിലീവ് ദ ബുക്ക് ഓഫ് ജോബ് ഇസ് ദ ഫസ്റ്റ് ബുക്ക് റിട്ടൺ ഇൻ ദ ബൈബിൾ.
തിരുവചനത്തില് എല്ലാ പുസ്തകങ്ങളിലും വെച്ച് ആദ്യം എഴുതപ്പെട്ട പുസ്തകം യോബിന്റേതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ജനസിസ് വാസ് റിട്ടൺ ബൈ മോസസ്.
ഉൽപ്പത്തി പുസ്തകം തുടർന്നുള്ള നാല് ഗ്രന്ഥങ്ങളും മോശ എഴുതിയതാണ്.
ആൻഡ് ജോബ് ലിവ്ഡ് ബിഫോർ മോസസ്.
മോശയ്ക്ക് വർഷങ്ങൾക്ക് മുൻപേ ജീവിച്ച ഭക്തനായിരുന്നു യോബ്.
And he wrote that book.
യോബിന്റെ പുസ്തകമാണ്. അതുകൊണ്ട് കാലക്രമം വെച്ച് നോക്കിയാൽ ആദ്യം എഴുതിയ ഗ്രന്ഥം.
സോ ഇഫ് ജോബ് ഇസ് ദ ഫസ്റ്റ് ബുക്ക് ഓഫ് ദ ബൈബിൾ,
യോബ് ആണ് ബൈബിളിലെ ആദ്യം എഴുതിയ പുസ്തകമെങ്കിൽ,
വാട്ട് ഇസ് ദ ഫസ്റ്റ് വേഴ്സ് ഓഫ് ഇൻസ്പയർഡ് സ്ക്രിപ്ചർ ദാറ്റ് ഗോഡ് എവർ റോട്ട് ഫോർ മാൻ?
മനുഷ്യന് വേണ്ടി ദൈവം എഴുതിയ ദൈവ പ്രചോദനത്താൽ ഉണ്ടായ ആദ്യ വചനം ഏതാണ്?
It was not in the beginning God created the heaven and earth.
അങ്ങനെയാണെങ്കിൽ ഉൽപ്പത്തിയുടെ തുടക്കത്തിൽ നാം കാണുന്ന ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ളതല്ല ദൈവം മനുഷ്യന് തന്നെ നൽകി ആദ്യ വചനം.
500 years before that another book was written which is the first book of the Bible.
മോശ ഈ വചനങ്ങൾ എഴുതുന്നതിന് 500 വർഷം മുൻപേ ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഇയ്യോബ് എഴുതപ്പെട്ടു. അതിലാണ് നാം ആ വചനം കാണേണ്ടത്.
When God wanted to write a book for man,
മനുഷ്യനു വേണ്ടി ദൈവം ഒരു പുസ്തകം എഴുതാനായിട്ട് താല്പര്യപ്പെട്ടപ്പോൾ,
listen to the first sentence that God wrote.
ദൈവം എഴുതി മനുഷ്യന് നൽകിയ ആദ്യത്തെ വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക.
ജോബ് 1:1.
യോഹന്നാന്റെ യോബിന്റെ പുസ്തകം 1:1.
There was a man in the land of Uz whose name was Job.
ഊസ് ദേശത്ത് യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു.
You know, it's like specifying the particular Job who lives on this particular street in this particular town, not somebody else with the same name.
യോബ് എന്നുള്ള പേര് കേട്ടാൽ ആ പേരുള്ള വേറെ ഒത്തിരി പേരുണ്ടായിരിക്കുമല്ലോ. നാം തെറ്റിദ്ധരിക്കാതിരിക്കാൻ ദൈവം അവന്റെ വീട്ടു നമ്പറും റോഡും അഡ്രസ്സും ഒക്കെ പറഞ്ഞു തരുന്ന പോലെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഊസ് ഈ പ്രത്യേക മനുഷ്യൻ, അവന്റെ പേര് യോബ് എന്നായിരുന്നു.
ഹി വാസ് ബ്ലെയിംലെസ്.
അവനെ കുറിച്ച് ദൈവം തന്നെ പറയുകയാണ്, അവൻ നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു,
ഫിയറിംഗ് ഗോഡ്,
ദൈവത്തെ
ഭയപ്പെടുന്നവനായിരുന്നു.
ദോഷം വിട്ട്
അകലുന്നവനായിരുന്നു.
അവനെ കുറിച്ച് പറയാൻ നേരെ ഒത്തിരി കാര്യങ്ങൾ
ഉണ്ടായിരുന്നു.
അവന് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടായിരുന്നു. മൂന്നാമത്തെ വാക്യത്തിൽ അവന്റെ സമ്പത്തിനെ കുറിച്ചൊക്കെ വിവരിച്ചിട്ടുണ്ട്.
He was not only the richest man, he was a man of very high position in that entire eastern area.
ആ ഭൂപ്രദേശത്ത് ജീവിച്ചിരുന്ന ഏറ്റവും സമ്പന്നനായിരുന്നെന്ന് മാത്രമല്ല, ഏറ്റവും അധികം ബഹുമാനിക്കപ്പെട്ടിരുന്ന വളരെ ഉന്നതമായ നിലയിൽ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു.
And he would call his children together for family prayer.
അവന്റെ മക്കള് എല്ലാം കുടുംബസ്ഥരായി കഴിഞ്ഞും അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി കുടുംബ പ്രാർത്ഥന നടത്തുന്ന ഭക്തനായ ഒരു പിതാവ്.
Now you know a lot of parents have family prayer for their children.
നമുക്കറിയാം നമ്മുടെ നാട്ടിലും ധാരാളം ഭവനങ്ങളിൽ അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ച് കുടുംബ പ്രാർത്ഥന നടത്തുന്ന
മാതാപിതാക്കന്മാർ.
എന്നാൽ ഈ മനുഷ്യൻ അസാധാരണനായ ഒരു മനുഷ്യനായിരുന്നു.
His children were grown up and living in their own houses.
അവന്റെ മക്കളൊക്കെ പ്രായമായി, വിവാഹം കഴിച്ച് അവരൊക്കെ സ്വന്തം വീടുകളിൽ താമസിക്കുന്ന.
He would call them from their house to his house for family prayer.
ആ പിതാവ് മക്കളൊക്കെ വേറെ കുടുംബമായി പിരിഞ്ഞു പോയി കഴിഞ്ഞും കുടുംബ പ്രാർത്ഥനയ്ക്കായിട്ട് മക്കളെയൊക്കെ സ്വന്തം വീട്ടിൽ വിളിക്കുമായിരുന്നു.
Particularly after they had a birthday feast or something like that.
പ്രത്യേകിച്ചും അവരുടെ ജന്മദിനത്തിലൊക്കെ വിരുന്നൊക്കെ നടത്തി ആഘോഷിച്ച് അടിച്ചു പൊളിച്ചൊക്കെ കഴിഞ്ഞ് പിതാവ് വിളിക്കുമായിരുന്നു മക്കളെ വീട്ടിലോട്ട് വാ.
Job would say to himself.
യോബ് തന്നോട് തന്നെ പറയുമായിരുന്ന കാര്യം.
In the midst of all their drinking and happiness.
അവരൊക്കെ ഒരുപക്ഷെ വീഞ്ഞൊക്കെ കുടിച്ച് ആഘോഷിച്ച് സന്തോഷിക്കുന്നതിന്റെയൊക്കെ ഇടയിൽ അവരുടെ ഹൃദയത്തിൽ എന്റെ മക്കളിൽ ആരെങ്കിലും പാപം ചെയ്ത് കാണുമോ, ഈ ചിന്തയാണ് ആ പിതാവിനെ എന്റെ ഹൃദയത്തെ
ഭരിച്ചത്.
യോബ് പറയുന്നത് എന്റെ മക്കള് വ്യഭിചാരികളായി തീർന്നു കാണും, അവരാരെയെങ്കിലും കൊല ചെയ്ത് കാണും, അങ്ങനെയല്ല പറയുന്നത്.
ഇൻ ദ ഹാർട്ട് വിതൗട്ട് ഓപ്പണിംഗ് ദേർ മൗത്ത്
അവർ വായ് പോലും തുറക്കാതെ അവരുടെ മനസ്സുകളിൽ അവരുടെ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു നേച്ച ചിന്തക്കിടമുണ്ടായോ, ഇതാണ് പിതാവിന്റെ ആശങ്ക, ഇതാണ് ദൈവത്തിനെതിരെ അവരുടെ ഹൃദയ നിരൂപണങ്ങളിലെങ്കിലും അവർ പാപം ചെയ്ത് കാണുമോ. ഒന്നാമത്തെ അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് ഈ യോബിന്റെ ആശങ്ക നമ്മൾ
കാണാം.
അവരുടെ ഹൃദയം കൊണ്ട് ദൈവത്തെ ത്യജിച്ചു
പോയിരിക്കുകയാണ്.
അതിരാവിലെ പ്രഭാതത്തിൽ തന്നെ ഈ മക്കളെ വീട്ടിലേക്ക് അവൻ വിളിക്കുന്നു.
And he would offer an offering for them.
അവർക്ക് വേണ്ടി ഒരു ഹോമയാഗം അർപ്പിക്കുവാൻ ആ പിതാവ് സന്നദ്ധനായിരുന്നു. മക്കളുടെ
സംഖ്യക്കൊത്തവണ്ണം
എന്തൊരു മനുഷ്യൻ.
Where do we find family people like that who have such a tremendous burden that their children should be God-fearing?
അവരുടെ മക്കളെല്ലാവരും ദൈവഭയമുള്ളവരായി എന്നും ജീവിക്കണമെന്ന് അത്ര അധികം ഉൽക്കടമായ ആഗ്രഹമുള്ള പിതാക്കന്മാരെവിടെയാണ്? ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യന്റെ
അടയാളമാണ്.
തന്റെ മക്കൾ ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണമെന്നുള്ള ഒരു വലിയ ഹൃദയ വാഞ്ച അവർക്കുണ്ടായിരുന്നു.
Many believers, the only desire they have is the children should get good jobs and get good wives or husbands.
മിക്ക വിശ്വാസികളെ സംബന്ധിച്ചോളം മക്കളെ കുറിച്ചുള്ള അവരുടെ ഏക പ്രാർത്ഥനയും ആഗ്രഹവും പ്രതീക്ഷയും എല്ലാം അവർക്ക് നല്ല ജോലി കിട്ടണം, നല്ല കല്യാണം നടക്കണം.
They come first in the class or something, they're very happy.
പഠിക്കുന്ന കാലത്താണെന്ന് ഒരു ക്ലാസ്സിൽ ഒന്നാമനായാൽ, ഒന്നാമത്തെ ആളായാൽ പിന്നെ അതിൽ പല സന്തോഷം.
Job was more concerned that there should be no sin. That sin should be cleansed.
എന്ന പുരാതന ഭക്തനായിരിക്കുന്ന യോബിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം നോക്കിയാട്ടെ, തന്റെ മക്കള് ഹൃദയത്തിൽ പോലും ദൈവത്തെ വിട്ട് അകന്നു പോകല്ല, ദൈവഭയത്തോടെ ജീവിക്കണം.
It says in the last part of verse 5, Job did this continually for many years.
ഇങ്ങനെ എല്ലായ്പ്പോഴും തുടർമാനമായി ചെയ്തു വന്നു എന്നാണ് നാം അഞ്ചാം വാക്യത്തിന്റെ ഒടുവിൽ വായിക്കുന്നത്.
God was watching all this from heaven for many
years. സ്വർഗ്ഗത്തിൽ നിന്നും തന്റെ ഭക്തനായ യോബിനെ ദൈവം ശ്രദ്ധിക്കുകയായിരുന്നു.
And after many 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 years.
ഒന്നോ രണ്ടു ദിവസമല്ല, ദീർഘ വർഷങ്ങൾ ദൈവം ഈ യോബിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു.
God won't give you a testimony about you after watching you for 3 or 4 days.
മൂന്നോ നാലോ ദിവസം നിങ്ങളുടെ പ്രവൃത്തിയും നടപ്പും കിടപ്പും ഒക്കെ കണ്ടിട്ട് ദൈവം നിങ്ങളെ കുറിച്ച് ചാടിക്കേറി സാക്ഷ്യമൊന്നും പറയുകയില്ല.
Especially after a meeting like this, you may be very holy for 3 or 4 days.
ഒരുപക്ഷേ ഇതുപോലുള്ള ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഒരു മൂന്നാല് ദിവസത്തേക്ക് മഹാപരിശുദ്ധരായിരിക്കും, അപ്പോഴൊന്നും ദൈവം സാക്ഷ്യം പറയത്തില്ല.
He's going to watch you for many years.
നിങ്ങളെ വർഷങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷമേ സ്വർഗത്തിലെ പരിശുദ്ധനായ ദൈവം ഒരു പരസ്യ സാക്ഷ്യം പറയത്തുള്ളൂ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് തന്റെ ദാസനെ ശ്രദ്ധിച്ചതിനു ശേഷം ദൈവം പിശാചിനോട് ഇയ്യോബിനെ കുറിച്ച് സാക്ഷ്യം
പറയുകയാണ്.
ആറാം വാക്യത്തിൽ ആറാം വാക്യത്തിൽ കാണുന്ന പോലെ ഒരു ദിവസം സാത്താന് ഭൂമിയിലൊക്കെ കറങ്ങി നടന്നിട്ട് ദൈവപുത്രന്മാരുടെ അടുക്കൽ ചെന്നു.
I have a feeling that he is the accuser of the brethren. He must have said, God, a lot of people who take your name, they are all hypocrites.
സഹോദരന്മാരെ രാപ്പകിൽ കുറ്റം ചുമത്തുന്നവനെന്നാണല്ലോ പിശാചിന്റെ പേര്. എന്റെ ചിന്ത ഇങ്ങനെയാണ്, ഭൂമിയിലൊക്കെ ചുറ്റി സഞ്ചരിച്ചിട്ട് ദൈവസന്നിധിയിൽ പിശാച് ചെന്നപ്പോ പറഞ്ഞു കാണും, തമ്പുരാനെ നിന്റെ പേരെടുക്കുന്ന ഒത്തിരി പേര് ഭൂമിയിലുണ്ട്, എല്ലാം കള്ളന്മാരാണ്, ഒന്നും സത്യസന്ധയുള്ളവരല്ല. ഇന്നും അത് തന്നെ ആ പിശാച് ദൈവത്തോട്
പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
നിന്റെ നാമം പറഞ്ഞുകൊണ്ട് സുവിശേഷം പറയുന്ന നൂറുകണക്കിന് പ്രസംഗരുണ്ട്, അവര് ആത്മാർത്ഥമുള്ളവരൊന്നും അല്ല, പണം മാത്രമാണ് അവരുടെ
ലക്ഷ്യം.
ദൈവം തല ഉലുക്ക് സമ്മതിച്ചല്ലേ പറ്റുള്ളൂ, ശരിയാ സാത്താനെ.
And then he says, but Satan, do you know that Job who lives in such and such a street in such and such a town?
പിശാചിന്റെ ഈ റിപ്പോർട്ടൊക്കെ കേൾക്കുന്നതിന് ഇടയില് ദൈവം അവനെ ഒന്ന് നിർത്തിയിട്ട് പറയും, അതൊക്കെ ഇരിക്കട്ടെ പിശാചെ, നിനക്ക് ഇന്ന തെരുവിൽ ഇന്ന വീട്ടിൽ താമസിക്കുന്ന ഇയ്യോബ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ നിനക്കറിയാമോ?
He's different.
അവൻ നീ പറയുന്ന പോലെ ഒന്നുമല്ല, അവൻ വ്യത്യസ്തനാണ്.
What does God boast about him?
ദൈവം തന്റെ ദാസനായ ഇയ്യോബിനെ കുറിച്ച് എന്താ പ്രശംസയായി പറയുന്നത്?
Blameless, verse 8, an upright man, one who fears God, one who turns away from evil.
അവനെ കുറിച്ച് ദൈവം പിശാചിനോട് വീണ് സാക്ഷ്യം പറയുകയാണ്, അവൻ നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദൈവഭക്തനാണ്, ദോഷം വിട്ട് അകലുന്നവനാണ്.
He is not perfect. He was not like Jesus. No, nobody is like Jesus.
ഇയ്യോബ് യേശുവിനെ പോലെ തികഞ്ഞവനായിരുന്നില്ല, ആരും യേശുവിനെ പോലെ പൂർണ്ണതയുള്ളവരല്ല.
Blameless means according to the light he had, he got 100%.
നിഷ്കളങ്കൻ എന്ന നമ്മുടെ പഴയ മലയാളം ബൈബിളിലുള്ള പദമുണ്ടല്ലോ, ബ്ലെയിംലെസ് എന്ന് പറഞ്ഞാലേ പാപമില്ലാത്ത പൂർണത എന്നല്ല, മറിച്ച് ലഭിച്ച വെളിച്ചത്തിൽ 100% കുറ്റമില്ലാത്തവരെന്നാണ്.
സ്റ്റുഡന്റ് ഇൻ ദി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഗോട്ട് എ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മാത്സ് പേപ്പർ, ഹി ഗോട്ട് 100%.
ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് കണക്ക് പരീക്ഷയ്ക്ക് 100 മാർക്കും കിട്ടാൻ സാധ്യമല്ലേ?
യു ഗിവ് എ 10th സ്റ്റാൻഡേർഡ് പേപ്പർ, ഹി വിൽ ഗെറ്റ് 0.
എന്നാൽ 10th ക്ലാസ്സിലെ കണക്കിന്റെ ചോദ്യക്കടലാസ് അവന്റെ കയ്യിൽ നിന്ന് കൊടുത്തു നോക്കിയേ, വട്ട പൂജ്യമായിരിക്കും അവന് കിട്ടുന്നത്.
ഹി ഈസ് നോട്ട് പെർഫെക്റ്റ്.
അവൻ അറിവിൽ ജ്ഞാനത്തിൽ തികഞ്ഞില്ല.
അക്കോർഡിംഗ് ടു ദ ലൈറ്റ് ഹി ഹാഡ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, ഹി ഈസ് ഗോട്ട് 100%. യു കാൻ്റ് ഗെറ്റ് 101.
എന്നാൽ ഒന്നാം ക്ലാസ്സിലെ നിലവാരം വെച്ച് നോക്കിയാൽ അവൻ പൂർണ്ണനാ, തികഞ്ഞവനാ, അവന് 101 മാർക്ക് കിട്ടുന്ന സാധ്യമല്ലല്ലോ, 100% അവന് കിട്ടും.
Do you know that God will not judge you according to the light I have?
എനിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ദൈവം വിലയിരുത്തിയില്ല എന്നുള്ള സത്യം നിങ്ങൾക്കറിയാമോ?
യു മേ ബി ഇൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, ഐ മേ ബി ഇൻ സിക്സ്ത് സ്റ്റാൻഡേർഡ്.
ഒരുപക്ഷെ നിങ്ങൾ ഒന്നാം ക്ലാസ്സിലാണെങ്കിൽ ഞാൻ 6th ക്ലാസ്സിലായിരിക്കാം.
He will judge, he will give me a tougher examination paper than he gives you.
നിങ്ങൾക്ക് തരുന്നതിനേക്കാളും കഠിനമായിരിക്കുന്ന ഒരു പരീക്ഷയുടെ ചോദ്യക്കടലാസ് എനിക്ക് കർത്താവ് തരുമെന്നുള്ള ഉറപ്പാണ്.
He will not judge you by the standard he judges me.
എന്നെ വിധിക്കുന്നതായിരിക്കുന്ന ആ അളവ് കോൽ കൊണ്ട് ഒരിക്കലും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളെ അവൻ വിലയിരുത്തില്ല.
He will not judge you by the standard he judges your husband or wife.
എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിത പങ്കാളിയെ ദൈവം വിധിക്കുന്ന അളവ് കോൽ കൊണ്ട് ഒരിക്കലും നിങ്ങളെ അവൻ അളക്കുകയില്ല.
It's different for each of us sitting here.
ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവം നൽകിയ വെളിച്ചത്തിന് ആനുപാതികമായി മാത്രമേ ദൈവം നമ്മെ വിലയിരുത്തുന്നുള്ളൂ.
He knows which class you are in.
നിങ്ങൾ ഇപ്പോൾ ആത്മീകമായ നിലയിൽ ഏത് ക്ലാസ്സിലാണ്, ഇവിടെ വരെ എത്തിയെന്നുള്ളത് കർത്താവിന് അറിയാം.
This is one of the biggest foolishnesses I have seen among believers.
വിശ്വാസികളിലുള്ളതായിരിക്കുന്ന ആന മണ്ടത്തരങ്ങളിൽ ഒന്ന് ഈ പറഞ്ഞതാണ്.
ജഡ്ജിംഗ് അതർ പീപ്പിൾ അക്കോർഡിംഗ് ടു മൈ ലൈഫ്.
എനിക്ക് ലഭിച്ചിരിക്കുന്ന വെളിച്ചം ഞാൻ പഠിക്കുന്ന ആത്മീക ക്ലാസിന്റെ അനുസരിച്ച് മറ്റുള്ളവർക്ക് മാർക്കിടുക.
ഐ നോ ദാറ്റ് സിൻ, സോ യു മസ്റ്റ് ഓൾസോ നോ ഇറ്റ് ഇസ് സിൻ.
എനിക്ക് ആ കാര്യം പാപമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിനക്കും ബോധ്യമായിരിക്കണം അത് പാപമാണ്.
ദാറ്റ്സ് ലൈക്ക് ഗോയിംഗ് ടു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് ആൻഡ് ഐ ആം ഇൻ 10th സ്റ്റാൻഡേർഡ്, ഇഫ് ഐ കാൻ ഡു ദിസ് പേപ്പർ യു ഷുഡ് ഡു ദിസ് പേപ്പർ ഓൾസോ.
10th ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടനെ അനിയനോട് പറയുന്ന പോലെ എനിക്ക് ഈ 10-ലെ കണക്ക് എത്ര എളുപ്പമാണ്, നിനക്കെന്താ അത്
മനസ്സിലാകും.
അവൻ ഒന്നാം ക്ലാസ്സിലാണെന്നുള്ളത് ചേട്ടൻ
മറന്നുപോകും.
ഞാനൊരല്പം ജ്ഞാനം നിങ്ങളോട് ഉപദേശിക്കും.
റെക്കഗ്നൈസ് ദാറ്റ് അതർ പീപ്പിൾ മേ നോട്ട് ബി ഇൻ ദി സെയിം ക്ലാസ് യു ആർ ഇൻ.
ഒറ്റ കാര്യം നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് ഗ്രഹിച്ചാൽ മതി, നിങ്ങൾ പഠിക്കുന്ന അതേ ക്ലാസ്സിലായിരിക്കണമെന്നില്ല നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യർ, വീട്ടിലുള്ളവർ പോലും.
സംതിങ് വിച്ച് യു സീ ക്ലിയർലി ആസ് സിൻ, യുവർ വൈഫ് മേ നോട്ട് സീ ഇറ്റ്.
നിങ്ങൾ വളരെ വ്യക്തമായി പാപമാണെന്ന് കാണുന്ന ഒരു വിഷയം നിങ്ങളുടെ ഭാര്യ ആ നിലയിൽ കണ്ടെന്ന് വരും.
യുവർ ഹസ്ബൻഡ് മേ നോട്ട് സീ ഇറ്റ്.
ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചറിയുന്ന നല്ലതാണ്. നിങ്ങളുടെ ഭർത്താവിന് ആ വിഷയത്തിൽ ദൈവത്തിന്റെ വെളിച്ചമുണ്ടായിരുന്നു.
That brother also may not see it like you see.
നിങ്ങളുടെ സഭയിലെ മറ്റ് സഹോദരന് ആ വെളിച്ചം ലഭിച്ചതായിരിക്കില്ല.
That is the meaning of blameless.
നിഷ്കളങ്കനായിരിക്കുക.
That is why the
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്.
That's why the Bible says that actually only one person you can judge, and that is yourself.
അതുകൊണ്ട് ദൈവവചനം നമ്മോട് പറയുന്ന ശക്തമായി പറയുന്ന എന്താണെന്ന് അറിയാമോ? വിധിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും അവകാശമുള്ള ഒറ്റ വ്യക്തിയുള്ളത് നമ്മൾ തന്നെയാണ്.
Why can't you judge others?
എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ വിധിക്കാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല?
Because I don't know which standard they are studying.
കാരണം ആ വ്യക്തി എത്ര അടുത്താളുമായിക്കൊള്ളട്ടെ, ആ വ്യക്തി പഠിക്കുന്ന ക്ലാസ് ഏതാണെന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട്
What examination paper shall I give him? I don't know what class he is in.
ഏത് ക്ലാസ്സിലാണ് എന്റെ ഭർത്താവോ ഭാര്യയോ സഭയിലെ സ്നേഹിതനോ പഠിക്കുന്നതെന്ന് അറിയാതെ അവന് ഞാൻ ഏത് ചോദ്യ പേപ്പറാ കൊടുക്കുന്നത്?
ഐ നോ വിച്ച് ക്ലാസ് ഐ ആം.
ഞാൻ ഏത് ക്ലാസ്സിലാണെന്നുള്ളത് എനിക്ക് നല്ലോ.
ഐ നോ വാട്ട് ഓൾ ഐ അണ്ടർസ്റ്റാൻഡ് ടു ബി സിൻ.
പാപം എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു നിലവാരമുണ്ട്.
ആൻഡ് ഇഫ് ഐ ആം ക്ലിയർ ഇൻ ദാറ്റ് ഐ ആം ബ്ലെയിംലെസ്.
എനിക്ക് ദൈവം ബോധ്യം തന്നിട്ടുള്ള വിഷയങ്ങളിൽ ഞാൻ പാപം വിട്ട് ഒഴിയുന്നവനും പാപത്തെ വെറുക്കുന്നവനുമാണെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ നിഷ്കളങ്കനാണ്.
Those are the only things I have to turn away from which are evil.
എനിക്ക് തിന്മയാണെന്ന് ബോധ്യം ദൈവം തന്നിട്ടുള്ള കാര്യങ്ങളെ വിട്ട് അകലുക മാത്രം ഞാൻ ചെയ്താൽ മതി.
Next year, if I am faithful, I'll get more light on what is evil.
ഞാൻ വിശ്വസ്തനായി ഓരോ ദിവസവും തുടരുകയാണെന്ന് വരികിൽ അടുത്ത വർഷം കുറച്ചും കൂടെ മേഖലകളിൽ കർത്താവ് പാപത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ മേഖലയിൽ ദോഷം വിട്ട് അകലുന്നവനായി ഞാൻ തീരും.
That is the mark of a man who fears God.
ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യന്റെ അടയാളം ഇതാണ്.
He doesn't judge others, he judges himself.
അവൻ മറ്റാരെയും വിധിക്കുന്നില്ല, നിരന്തരം തന്നെത്താൻ വിധിക്കുന്നവനായിരിക്കും.
When God wrote the Bible, the first thing he wrote was about a man who feared God and turned away from evil.
ദൈവം മനുഷ്യനു വേണ്ടി ഒരു പുസ്തകം എഴുതിയപ്പോൾ ആദ്യം എഴുതിയ പുസ്തകത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ തന്നെ ദോഷത്തെ വെറുത്ത് ദോഷം വിട്ട് അകന്ന ഒരു മനുഷ്യനെ കുറിച്ചുള്ള സാക്ഷ്യമാണ് എഴുതിയിരിക്കുന്നത്.
Says about Jesus in Isaiah chapter 11.
യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രവചന ഭാഗം ശ്രദ്ധിക്കുക.
We all know from verse 1 this is referring to Jesus.
അതിന്റെ 1-ാം വാക്യം മുതൽ തന്നെ നമുക്കറിയാം യേശുവിനെ കുറിച്ചുള്ള വാക്കുകളാണത്.
He is called here coming out, that's David coming out from the stem of Jesse.
യിസായിയുടെ കുറ്റിയിൽ നിന്നും മുളച്ചു വന്ന ഒരുവനെ കുറിച്ച് പറഞ്ഞാണ് തുടങ്ങുന്നത്. അത് ദാവീദിന്റെ സന്തതിയായി യേശുവിനെ കുറിച്ചാണ് നമുക്കറിയാം.
Spirit of the Lord rest on him, verse 2.
അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക, യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും.
Did Jesus fear the Lord?
യേശു പിതാവിനെ ദൈവത്തെ ഭയപ്പെട്ടിരുന്നോ?
Verse 3, he will delight in the fear of the Lord.
അവിടെ ദൈവത്തെ യഹോവയെ ഭയപ്പെട്ടെന്ന് മാത്രമല്ല എഴുതിയിരിക്കുന്നത്, യഹോവ ഭക്തി അവന്റെ പ്രമോദമായിരിക്കുമെന്നാണ്.
Just like you delight to have a chocolate or an ice cream, Jesus delighted in the fear of his father.
കുഞ്ഞുങ്ങൾക്ക് ഒരു ചോക്ലേറ്റോ ഐസ്ക്രീമോ കിട്ടുന്നത് എത്ര സന്തോഷകരമാണ്, അതുപോലെ മനസ്സിൽ നാം കാണുന്ന ഭാവനയിൽ ദൈവത്തെ ഭയപ്പെടുന്നത് പ്രമോദമായിരുന്നു യേശു.
It's not a burden for a child to eat a chocolate or an ice cream.
ഒരു ചോക്ലേറ്റോ ഐസ്ക്രീമോ ഒന്ന് തിന്നാൻ പറഞ്ഞാൽ ഒരു കുട്ടിക്ക് അത് വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണോ?
And this is how Jesus delighted in the fear of the Lord.
യഹോവ ഭക്തിയിൽ കർത്താവ് തന്റെ മനസ്സുകൊണ്ട് ആനന്ദിച്ചത് ഈ
വിധത്തിലാണ്. Proof of that was,
അതിന്റെ ഒരു തെളിവ് എന്താണെന്ന് അറിയാമോ?
He would not judge anybody by what he saw or what he heard.
മൂന്നാം വാക്യത്തിൽ നിന്ന് കാണുന്ന പോലെ, തന്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ അവൻ ആരെയും വിധിക്കുകയോ തന്റെ ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയോ അവൻ ചെയ്തില്ല.
You know, in my early Christian days, nobody told me this.
എന്റെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആദ്യ നാളുകളില് ആരും എനിക്ക് ഈ വചനങ്ങൾ പറഞ്ഞു തന്നില്ല.
ഐ വെന്റ് ടു എ അസംബ്ലി വേർ ദേ സ്റ്റഡി ദ ബൈബിൾ.
ഞാൻ അന്ന് പോയിരുന്നതായിരിക്കുന്ന ആ സഭയില് അവിടെയുള്ള സഹോദരങ്ങൾ ദൈവവചനം നല്ലപോലെ പഠിക്കുന്നവരായി.
നോബഡി ടോൾഡ് മീ ദാറ്റ് ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിംഗ് ഓഫ് വിസ്ഡം.
എന്നാൽ ആരും എന്നോട് പറഞ്ഞില്ല യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്.
നോബഡി ടോൾഡ് മീ ദാറ്റ് ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ടു ഹേറ്റ് ഈവിൾ.
ആരും എന്നോട് പറഞ്ഞില്ല ദോഷത്തെ വെറുക്കുന്നതാണ് യഥാർത്ഥ ദൈവഭയമെന്ന്.
Nobody told me that the fear of the Lord, if you delight in it, you will not judge by what your eyes see or your ears.
ആരും എന്നോട് പറഞ്ഞില്ല യഹോവ ഭക്തി നിന്റെ പ്രമോദമാണെന്ന് വരികിൽ നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെയും ചെവി കൊണ്ട് കേൾക്കുന്ന പോലെയും നീ ആരെയും ഒന്നിനെയും വിധിക്കയില്ല എന്ന്.
I wish somebody had told me this when I was 19.
ഒരു 19 വയസ്സുകാരനായിരുന്ന സമയത്ത് ആരെങ്കിലും എന്നോട് ഈ സത്യങ്ങൾ പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആശിച്ചിട്ടുണ്ട്.
I took 16 years to discover it from the Bible myself.
16 വർഷമെടുത്തു ദൈവജനത്തിൽ നിന്നും ഞാൻ തനിയെ ദൈവത്തിന്റെ സഹായത്താൽ ഈ സത്യങ്ങൾ കണ്ടെത്തുവാൻ.
യു യങ് പീപ്പിൾ, യു കാൻ ലേൺ ഇറ്റ് നൗ.
എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഞാൻ പറയട്ടെ, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നിങ്ങൾക്ക് ഇതിപ്പോൾ കേൾക്കുവാൻ, ദൈവത്തിന്റെ സത്യങ്ങൾ ഗ്രഹിക്കാൻ അവസരമുണ്ട്.
ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിംഗ് ഓഫ് വിസ്ഡം.
യഹോവ ഭക്തി, ദൈവഭയം, ജ്ഞാനത്തിന്റെ തുടക്കമാണ്.
ഓൾ റിച്ചസ് ആൻഡ് ഓണർ ആൻഡ് ലൈഫ് കംസ് വെൻ യു ഫിയർ ഗോഡ്.
എല്ലാ മാനവും എല്ലാ സമ്പത്തും എല്ലാ ജീവനും ലഭിക്കുന്നത് ഈ
ദൈവഭയം.
നിങ്ങൾ പാപത്തെ വെറുക്കുമ്പോൾ,
എനിത്തിങ് ദാറ്റ് ഗോഡ് ഷോസ് യു, ദിസ് ഈസ് നോട്ട് ക്രൈസ്റ്റ് ലൈക്ക്.
നിങ്ങളെ ജീവിതത്തിൽ കർത്താവ് ഏതെങ്കിലും ഒരിടത്ത് കാണിക്കാന്നിരിക്കട്ടെ, ആ മനോഭാവം, ആ വാക്ക്, ആ പ്രവൃത്തി കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഇതുപോലെ അല്ല എന്ന് കാണിക്കുമ്പോൾ,
യു നോ മെനി പീപ്പിൾ ഹാവ് എ ഡിഫറന്റ് അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് സിൻ.
പാപത്തെക്കുറിച്ച് പലരുടെയും ധാരണകൾ വ്യത്യസ്തമാണ്.
About 120 years ago in the northeast of India, there were a lot of people who were head hunters. They used to cut off people's heads.
ഏതാണ്ട് 100-120 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, നാഗാലാന്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ മനുഷ്യന്റെ തല വെട്ടുന്നതായിരിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു.
They never felt it was sin.
അത് പാപമാണ്, തെറ്റാണെന്ന് അവർക്ക് ഒരിക്കലും ഒരു ബോധ്യം ഉണ്ടായിരുന്നു.
This fellow came and cut off my father's head. I've got to cut off his head. That's all.
അവൻ വന്നിട്ട് എന്റെ അപ്പന്റെ തല വെട്ടി, തിരിച്ച് അവന്റെ അപ്പന്റെ തല വെട്ടുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. ഇതാണ് അവർ
ധരിച്ചിരുന്നത്. മനുഷ്യന്റെ കോൺഷ്യൻസ്
തല വെട്ടിയാൽ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ നൂറ്റാണ്ടുകളിൽ ജീവിച്ച മനുഷ്യൻ.
സോ ഡിഫറന്റ് പീപ്പിൾസ് കോൺഷ്യൻസ് ടെൽസ് ദം ഡിഫറന്റ് തിങ്സ് ആർ സിൻ.
ഈ ദൃഷ്ടാന്തം ഞാൻ പറഞ്ഞത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ മനുഷ്യരുടെ മനസാക്ഷിയുടെ ബോധ്യങ്ങൾ വ്യത്യസ്തമാണ്.
You know, there was one old man who came and told me once, he never heard that anger was a sin in all his life. He was a Christian.
ക്രിസ്ത്യാനിയായിട്ട് ദീർഘവർഷം ജീവിച്ച വൃദ്ധനായിരിക്കുന്ന ഒരു വ്യക്തി എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, കോപിക്കുന്നത് പാപമാണെന്ന് ഇന്നു വരെ താൻ ബോധ്യപ്പെട്ടിട്ടില്ല, കേട്ടിട്ടില്ല.
I wondered what type of Bible he had, because it's written in the New Testament all over the place.
ഏത് തരത്തിലുള്ള ബൈബിളാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം പുതിയ നിയമത്തിൽ അനേക ഇടങ്ങളിൽ കോപം പാപമാണ്, അത് ഒഴിവാക്കണമെന്ന് എഴുതിയിട്ടുണ്ട്.
Do you know there are a lot of Christians who think internet pornography is not a sin?
ഇന്റർനെറ്റിലൂടെ അശ്ലീലം കാണുന്നത്, ആസ്വദിക്കുന്നതൊന്നും ഒരു പാപമല്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം ക്രിസ്ത്യാനികളുണ്ട്.
To see a dirty scene in a movie is not a sin.
ഏതെങ്കിലും ഒരു ചലച്ചിത്രത്തിൽ വൃത്തികെട്ടതായിരിക്കുന്ന ഒരു രംഗം കണ്ട് അത് ആസ്വദിക്കുന്നത് പാപമല്ല എന്ന് കരുതുന്ന ക്രിസ്ത്യാനികളുണ്ട്.
Christians, they don't feel these things are sin.
ക്രിസ്ത്യാനികൾ എന്നവർക്ക് പേരുണ്ട്, പക്ഷേ ഇതൊക്കെ പാപമാണെന്ന് അവർക്കൊരു ബോധമില്ല.
There are different levels of understanding of what is sin even among Christians.
ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും പാപത്തെ കുറിച്ചുള്ള ധാരണകൾ വളരെ വ്യത്യസ്തമാണ്.
Now I will give you today what I have discovered after many years of study of the Bible of what the Bible defines as sin.
ദൈവത്തിന്റെ തിരുവചനമാകുന്ന ബൈബിൾ പാപത്തെ എങ്ങനെയാണ് നിർവചിക്കുന്നതെന്ന് ദീർഘവർഷങ്ങളുടെ പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും ഫലമായി എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ നിങ്ങളോട് പറയാം.
യു കൻ ഗെറ്റ് ഇൻ വൺ മൊമെന്റ് ദ ബെനിഫിറ്റ് ഓഫ് 48 ഇയേഴ്സ് ഓഫ് ബൈബിൾ സ്റ്റഡി.
ഒരു 48 വർഷത്തെ ദൈവവചന പഠനത്തിലൂടെ എനിക്ക് ലഭിച്ചതിന്റെ പ്രയോജനം ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ലഭ്യമാകും, നിങ്ങൾ അതിനെ ഹൃദയം തുറന്ന് സ്വീകരിക്കുമെങ്കിൽ.
പ്ലീസ് ലിസൺ കെയർഫുള്ളി,
നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ.
റോമൻസ് 3:23.
റോമാലേഖനം 3:23 23-ാം വാക്യമാണ്.
I am showing you the highest definition of sin in the Bible.
ദൈവത്തിന്റെ വചനത്തിലെ ബൈബിളിലുള്ളതായിരിക്കുന്ന പാപത്തെക്കുറിച്ചുള്ള ഏറ്റവും ഉന്നതമായ നിർവചനമാണ്.
There are other definitions.
പാപത്തെക്കുറിച്ച് മറ്റു പല നിർവചനങ്ങളുണ്ട്.
1 John 3:4, transgression of the law is sin.
1 യോഹന്നാൻ 3:4, ന്യായപ്രമാണത്തിന്റെ ലംഘനം പാപമാണ്.
And James 4:17, if you know what is the right thing to do, you don't do it, that's also sin.
യാക്കോബിന്റെ ലേഖനം 4:7 പറയുന്ന പോലെ നന്മ, 17 പറയുന്ന പോലെ നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവന് പാപമാണ്.
Now I give you the highest definition.
എന്നാൽ ഏറ്റവും ഉന്നതമായ വ്യക്തമായിരിക്കുന്ന നിർവചനം ഞാനിപ്പോ പറയാം.
Romans 3:23.
അത് റോമാലേഖനം 3:23
ആണ്.
അവിടെ നാം വായിക്കുന്നത് എന്താണെന്നറിയാമോ? എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ്സിൽ കുറവുള്ളവരായി തീർന്നു. അതൊന്നുകൂടെ വ്യക്തമായി നാം മനസ്സിലാക്കുമ്പോൾ നാം ഇങ്ങനെ പറയും, പാപം എന്ന് പറഞ്ഞാൽ ദൈവം എന്താണ് പാപമായി കാണുന്നത്? ദൈവത്തിന്റെ തേജസ് മഹത്വം, അതിന്റെ താഴെ ഉള്ളത് എന്താണെങ്കിലും അത് പാപമായിട്ട്
കാണും.
വീണ്ടും ജനിച്ചൊരു 16 വർഷം എടുത്തു ദൈവത്തിന്റെ തേജസ് എന്ന് പറയുന്നത് എന്താന്ന്
മനസ്സിലായി.
ദൈവ തേജസ്സിൽ കുറവുള്ളവരായി എന്നാണല്ലോ പാപത്തെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾ എന്നോട് അന്ന് ചോദിക്കുകയാണ് എന്തുവായി ദൈവത്തിന്റെ തേജസ്. എന്റെ മനസ്സിലുണ്ടായിരുന്ന ധാരണ ഞാൻ നിങ്ങളോട് പറയാം, വെട്ടിത്തിളങ്ങുന്ന എന്തോ പ്രകാശമാണ് ദൈവത്തിന്റെ തേജസ് എന്നാണ് ഞാൻ കരുതിയത്. നിങ്ങൾ പലരുടെയും മനസ്സിലുള്ള ധാരണ അങ്ങനെയൊക്കെ അല്ലേ ദൈവത്തിന്റെ തേജസ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ദൈവ തേജസ് എന്താണ് എന്നുള്ളത് ഞാൻ പെട്ടെന്ന് വിശദീകരിക്കാം. റോമാലേഖനത്തിലെ വാക്യം ഇപ്പൊ നമ്മൾ കേട്ടു. എന്താണ് പാപം? ദൈവ തേജസ്സിന്റെ ആ നിലവാരത്തിന്റെ താഴെയുള്ളതല്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തില് ദൈവത്തിന്റെ തേജസ് എന്താണ് എന്നുള്ളത് അത് യേശുവിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. ദൈവത്തിനായി യേശു ഭൂമിയിൽ വന്നപ്പോൾ അവനെ വിളിച്ചിരിക്കുന്നത് വചനം, ആദിയിലെ ഉണ്ടായിരുന്ന വചനം. വചനം ദൈവമായിരുന്നു എന്ന് തുടക്കത്തിൽ
വായിക്കും.
14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു വചനം ജഡമായി തീർന്നു.
In him we saw the glory of God.
അവനിൽ ജഡമായി തീർന്ന ഈ വചനത്തിൽ ദൈവത്തിന്റെ തേജസ് നാം കണ്ടു എന്നാണ് വായിക്കുന്നത്. കൃപയും സത്യവും നിറഞ്ഞവനായി ദൈവത്തിന്റെ തേജസ് യേശുവിൽ നാം കണ്ടു.
That is the glory of God.
ദൈവത്തിന്റെ തേജസ് എന്നുള്ളതിന് ഇതാണ് ചിത്രം.
The grace and the truth that we see in the earthly life of Jesus.
യേശുവിന്റെ ഭൂമിയിലെ ജീവിതത്തിലുടനീളം പ്രകാശിച്ച കൃപയുടെയും സത്യത്തിന്റെയും വെളിച്ചം തേജസ്സാണ് ദൈവത്തേജസ്.
Not some bright light, it's holiness and love.
യേശുവിന്റെ തലയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു പ്രകാശവലയമല്ല, മറിച്ച് കൃപയുടെയും സത്യത്തിന്റെയും നിറവ് യേശുവിൽ നാം കണ്ടു.
Putting these two verses together, I get a definition of sin.
ഈ രണ്ട് വാക്യങ്ങളും കൂടെ ഒരുമിച്ച് ചേർത്ത് ചിന്തിക്കുമ്പോൾ പാപത്തെക്കുറിച്ചുള്ള കൃത്യമായ നിർവചനം നമുക്ക് ലഭിക്കും.
Anything that's contrary to that earthly life of Jesus is sin.
നമുക്ക് മുന്നോടിയായിട്ട് ജീവിച്ച യേശുവിന്റെ ഭൂമിയിലെ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായ എന്തുണ്ടെങ്കിലും, അതിനെതിരായിട്ടുള്ള എന്തുണ്ടെങ്കിലും, അതിനെയെല്ലാം നാം പാപമെന്ന് വിളിച്ചു തുടങ്ങണം.
So we have that low level where headhunters feel that cutting off somebody's head is not sin.
ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മറ്റൊരുവന്റെ തലവെട്ടിയാലും മനസാക്ഷിയിൽ കുത്തില്ലാത്ത നിലയിൽ പാപത്തെക്കുറിച്ച് അത്ര തരംതാണ് ഒരു നിർവചനവുമായി ജീവിക്കുന്ന മനുഷ്യർ ഇന്നും ഉണ്ടാകാം, ക്രിസ്ത്യാനികളുണ്ടാകാം.
I think all of us a little better than that.
നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അത്രയൊന്നും താണ നിലവാരത്തിലല്ല, അതിന്റെയൊക്കെ മുകളിൽ പാപത്തെ നിർവചിക്കുന്നവരാണ്. നാം അറിയുന്ന മറ്റു പലരുമായിട്ട് നമ്മെ താരതമ്യപ്പെടുത്തിയിട്ട് നമ്മൾ ഒരല്പം അഭിമാനത്തോടൊക്കെ പറയും, ഞാൻ അത്ര മോശമൊന്നുമല്ല, അത്ര വലിയ പാപിയൊന്നുമല്ല. എന്നാൽ ദൈവത്തിന്റെ വചനമാകുന്ന ബൈബിള് പാപത്തെ കുറിച്ച് നമ്മോട് പറയുന്ന ചിത്രം ഇതാ. നിന്റെ വായിൽ നിന്ന് യേശുവിന്റെ ദിവ്യസ്വഭാവത്തിന് യോജിക്കാതെ വരുന്ന ആ ഒരു ചെറിയ വാക്കുപോലും പാപമാണ്.
I know times when I've spoken to some young boy somewhere in a shop or somewhere.
എന്റെ ജീവിതത്തിൽ നിരവധി സന്ദർഭങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ സാധനം വാങ്ങിക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു കടയിലുള്ള ഒരു കൊച്ചു പയ്യനോട് ഞാൻ സംസാരിച്ച വിധം അവനോട് അല്പം പരുഷമായി സംസാരിച്ചു പോയത്. ഞാൻ കടലിൽ ഞാൻ മടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ നിരവധി തവണ മന്ത്രിച്ചിട്ടുണ്ട്, യേശുവായിരുന്നെങ്കിൽ ഇങ്ങനെ ആ കൊച്ചിനോട്
സംസാരിക്കയില്ലായിരുന്നു.
ആത്മാവിന്റെ ആ ഉണർത്തൽ ശബ്ദം അതിനോട് പ്രതികരിച്ച് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ അനുതാപത്തോടെ കരഞ്ഞിട്ടുണ്ട്, കർത്താവേ അങ്ങനെ അങ്ങേ പോലെ അല്ലാതെ ഒരു വാക്ക് പറയുവാനും എനിക്കിടയാകരുത്. ഞാൻ എപ്പോഴെങ്കിലും എന്റെ തൊഴിലിലോ എന്റെ ബിസിനസ്സിലോ ഏതെങ്കിലും കാര്യത്തില് പണത്തെ കുറിച്ച് ഞാൻ കുറച്ച് കൂടുതൽ ചിന്തിച്ചു പോയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ അപ്പോഴൊക്കെ ഓർപ്പിച്ചിട്ടുണ്ട്, യേശു പണത്തെക്കുറിച്ച് ലോകത്തിന്റെ ധനത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഇത്രയൊന്നും മെനക്കെടുകയില്ല. അവിടെയൊക്കെ എന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന കരച്ചിൽ ഇതായിരുന്നു, ഞാൻ അതിനെ വെറുക്കുന്ന കർത്താവേ, പണത്തെക്കുറിച്ച് അങ്ങ് ചിന്തിച്ചത് പോലെ മാത്രം എനിക്ക് ചിന്തിച്ചാൽ മതി.
Many times I find that word coming, Jesus wouldn't spend his time doing what you are doing right now.
മിക്കപ്പോഴും ദൈവാത്മാവ് വാക്കും ഭാഷണവും കൂടാതെ എന്നോട് ഇങ്ങനെ പറയുന്നതായി ഞാൻ കേൾക്കുന്നുണ്ട്, യേശു ആയിരുന്നെങ്കിൽ ഇത്രമാത്രം സമയം നീ ഇപ്പൊ ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി ചിലവഴിക്കുകയില്ല.
My life has become a life of continuous repentance. I'll tell you honestly.
ഞാൻ സത്യസന്ധമായി നിങ്ങളോട് പറയട്ടെ, പ്രിയ സ്നേഹിതരെ, എന്റെ ജീവിതം തുടർമാനമായിട്ടുള്ള നിരന്തരമായ അനുതാപത്തിന്റെ ജീവിതമായി മാറിയിട്ടുണ്ട്.
As I've repented, I've got promotions to higher classes.
കർത്താവിനെ ചൂണ്ടിക്കാണിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞാൻ അനുതപിക്കുമ്പോൾ എനിക്ക് സ്ഥാനക്കയറ്റം കിട്ടി, കുറച്ചുകൂടെ ഉയർന്ന ഒരു ക്രിസ്ത്യ ജീവിതത്തിന്റെ തലത്തിലേക്ക് ഞാൻ നടന്നിട്ടുണ്ട്.
This way is open for you too.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹീതമായിരിക്കുന്ന പാത നിങ്ങളുടെ മുൻപിലും തുറന്നു കിടക്കുകയാണ്.
Fear God is to hate evil.
ദൈവഭയം എന്ന് പറയുന്ന, യഹോവ ഭക്തി എന്ന് പറയുന്നത് പാപത്തെ വെറുക്കുകയാണ്.
The other thing is humility.
രണ്ടാമത് സദൃശവാക്യത്തിൽ നാം ആദ്യം വായിച്ച വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? താഴ്മയാണ്, വിനയമാണ്.
If you had met Jesus when he was a carpenter in Nazareth,
നസറെത്തിൽ ഒരു മരപ്പണിക്കാരനായി തച്ചനായിരുന്ന നാളുകളിൽ യേശുവിനെ നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ,
if you had met him somewhere and not knowing who he was,
ആരാണ് യേശു എന്നുള്ളത് തിരിച്ചറിയാതെ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് യേശുവിനെ ആ കാലത്ത്
കണ്ടിരുന്നെങ്കിൽ,
യേശുവിനോടൊപ്പം ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് ചിലവഴിക്കാൻ
കിട്ടിയത്,
ഞാൻ മിക്കപ്പോഴും അതിനെ കുറിച്ച്.
I lived in Nazareth in those early days.
ആദ്യ നാളുകളിലെ യേശു ജീവിച്ച കാലത്ത് ഞാൻ നസറെത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ,
somebody told me there's a very nice carpenter there.
ആരെങ്കിലും എന്നോട് പറയാനിരിക്കട്ടെ, വളരെ നല്ല മര്യാദക്കാരനായിരിക്കുന്ന ഒരു ആശാരി അവിടെ താമസിക്കുന്നുണ്ട്.
Nobody knows he's the son of God because he never did any miracle, he never did.
ആ ദൈവപുത്രനാണ് അവനെന്നുള്ളത് നസറേത്തിലല്ല ഒരു മനുഷ്യനും അറിയത്തില്ല, കാരണം അതുവരെ ഒരു അത്ഭുതവും അവൻ ചെയ്തിട്ടില്ല.
Maybe he was only 25 years old.
ഞാൻ വിചാരിക്കുന്ന ഒരു 25 വയസ്സുള്ള നല്ല ഉത്സാഹിയായ ഒരു പണിക്കാരൻ.
And I go and spend half an hour with him.
ഒരു അരമണിക്കൂർ ഞാൻ അവന്റെ വർക്ക്ഷോപ്പിൽ പോയി ചെലവഴിക്കുകയാണ്.
I thought, what would be the lasting impression I come away with?
ഞാൻ സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എന്റെ മനസ്സിൽ വ്യക്തതയോടെ നിൽക്കുന്ന ചിത്രം എന്തായിരിക്കും യേശുവിനെ കുറിച്ച്?
Would he have overawed me with his holiness?
യേശു കർത്താവ് ആ സന്ദർശന സമയത്ത് തന്റെ വിശുദ്ധി കൊണ്ട് എന്നെ ആകമാനം അങ്ങ് പരിഭ്രമിപ്പിക്കുമായിരുന്നോ? അങ്ങനെ ഒരു അനുഭവം ഒരിക്കലും എനിക്ക് ഉണ്ടാകുകയില്ല.
I think I would have come away thinking, boy, what a humble man. I've never seen a humbler man than that.
ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്ന കാര്യം, അങ്ങനെ ഒരു സന്ദർശനം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുമ്പോൾ എത്ര താഴ്മയുള്ള ഒരു ചെറുപ്പക്കാരൻ, എത്ര വിനയാന്വിതൻ, ഈ ബോധ്യത്തോടെ ആയിരിക്കും ഞാൻ മടങ്ങി വരുന്നത്. ആ കാഴ്ച, ആ ചിന്ത എന്റെ ഉള്ളിൽ വരുമ്പോഴൊക്കെ ഈ പ്രാർത്ഥനയും ഉള്ളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്, കർത്താവേ എന്നെ അതുപോലെ എന്നെ സൗമ്യനാക്കണേ, എന്നെ താഴ്മയുള്ളവനാക്കണേ. അരമണിക്കൂർ ആരെങ്കിലും എന്നോടൊപ്പം ചെലവഴിച്ചിട്ട് മടങ്ങിപ്പോകുമ്പോൾ എത്ര പരിശുദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്, അടുത്തുകൂടാത്ത വിശുദ്ധിയിൽ വസിക്കുന്നവൻ, ഈ ചിന്ത ഇതുമായിട്ട് ആരും പോകരുത്. മറിച്ച് എത്ര വിനയമുള്ള താഴ്മയുള്ള ഒരു മനുഷ്യൻ എന്ന് അവര് ബോധ്യപ്പെട്ടു പോകട്ടെ. ആ മാർഗം നിങ്ങളും ഹൃദയം കൊണ്ട് പിന്തുടരുക. സഹോദരിമാരെ, നിങ്ങളെ ആരെങ്കിലും കണ്ട് പരിചയപ്പെട്ട് സംസാരിച്ചു പോകുമ്പോൾ എത്ര സൗമ്യതയുള്ള താഴ്മയുള്ള ഒരു സ്ത്രീ, ആ ചിന്തയോടുകൂടി അവർ പോകുവാൻ ഇടയാകുമോ? എത്ര ബുദ്ധിശാലിയായിരിക്കുന്ന ഒരു സഹോദരി അല്ലെങ്കിൽ ബുദ്ധിമാനായിരിക്കുന്ന ഒരു സ്നേഹിതൻ എന്നല്ല അവർ, മറിച്ച് എത്ര പണക്കാരനായ ഒരാളാണ് എന്നുമല്ല ചിന്തിക്കേണ്ടത്. എത്ര സമർത്ഥനായിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു സഹോദരൻ, അങ്ങനെയുള്ള ചിന്തയല്ല അവരുടെ ഹൃദയത്തിൽ നിറയേണ്ടത്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു.
Philippians 2 it says God exalted him to the highest place because he was humble.
ഫിലിപ്പിയൻ രണ്ടാം അധ്യായത്തിൽ നാം കാണുന്നത് പോലെ പിതാവ് അവനെ ഏറ്റവും അധികം ഉയർത്തി. അതിന്റെ കാരണം അവൻ തന്നെത്താനെ താഴ്ത്തി, ഏറ്റവും അധികം താഴ്ത്തി.
Jesus said somebody would sit on his right hand and left hand in glory.
കർത്താവ് ഭൂമിയിൽ ആയിരുന്നപ്പോൾ ഒരിക്കൽ പറഞ്ഞു, തന്റെ മഹത്വത്തിൽ ഒരുവൻ തന്റെ വലത്തും ഒരുവൻ തന്റെ ഇടത്തും ഇരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. സബദിപുത്രന്മാരോട് സംസാരിക്കുമ്പോൾ,
I know who that will be.
അത് ആരൊക്കെയാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്കറിയാമോ?
I don't know their names.
എനിക്ക് അവരുടെ പേരറിയത്തില്ല.
But I know it will be whoever are the two people on earth who humble themselves the maximum.
ഉറപ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയാം, യേശുവിന് കിട്ടിയ അത്യുന്നതമായിരിക്കുന്ന സിംഹാസനത്തിൽ അവന്റെ വലത്തും ഇടത്തും ഇരിക്കാൻ ആർക്കാണ് യോഗ്യത കിട്ടുന്നത്? യേശു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം തങ്ങളെ തന്നെ താഴ്ത്തിയ രണ്ടുപേരായിരിക്കും ആ രണ്ടു വശത്തും ഇരിക്കുന്നത്.
We can all compete for that.
ആ ഒരു സ്ഥാനത്തിനായിട്ട് ആരോഗ്യപരമായ നിലയില് ഒരു മത്സരം നമുക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്.
Lord, from this day,
കർത്താവെ ഈ ദിവസം മുതൽ
I am going to humble myself.
ഞാൻ എന്നെ തന്നെ താഴ്ത്തുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു.
Every situation,
ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും
I am going to take the low place.
ഞാൻ ഏറ്റവും താണ ഒരു നിലപാട് എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I am not going to compete with anybody for a high place.
ലോകത്തിൽ ഉന്നതമായിരിക്കുന്ന ഒരു സ്ഥാനത്തിന് വേണ്ടി ആരുമായിട്ട് ഞാൻ മത്സരത്തിനില്ല.
I want to go down.
താഴേക്കുള്ള വഴിയെ വിനയത്തിന്റെ മാർഗത്തിൽ പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
By the fear of the Lord and humility, you get riches, honor and life.
നാം ഇതുവരെ എന്താണ് ചിന്തിച്ചത്? താഴ്മയ്ക്കും യഹോവ ഭക്തിക്കും ദൈവം നൽകുന്ന പ്രതിഫലം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ നിത്യധനം, ദൈവത്തിൽ നിന്നുള്ള മാനം, നിത്യജീവൻ.
If you pursue this way,
ഈ മാർഗത്തിൽ ഹൃദയം വെച്ച് നാം മുൻപോട്ട് പോയാൽ,
one of the byproducts is that thousands of people will get blessed through your life and ministry.
നിങ്ങൾക്ക് അമൂല്യമായിരിക്കുന്ന ഈ സമ്പത്ത് ലഭിക്കുമെന്ന് മാത്രമല്ല, അതിന്റെ ഉപോൽപന്നമായിട്ട് ഒരു കാര്യം കൂടെ നിശ്ചയമായി നടക്കും. ആയിരക്കണക്കിന് മനുഷ്യ ജീവിതങ്ങൾ നിങ്ങളെ കൊണ്ട് അനുഗ്രഹീതരായിത്തീരും.
It won't be just your life, ministry will flow out from you.
നിങ്ങൾക്ക് ദൈവം മുൻപാകെ ഇത്ര മഹത്വകരമായിരിക്കുന്ന ഒരു ജീവിതമുണ്ടാകുമെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി, ആവശ്യത്തിലുള്ളവർക്ക് വേണ്ടി ഒരു ദൈവിക ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴുകി വരുമെന്നുള്ളതാണ് സത്യം.
This is the true Christian life.
യഥാർത്ഥ ക്രിസ്തീയത എന്ന് പറയുന്നത് ഇതാണ് പ്രിയപ്പെട്ടവരെ.
To see the way Jesus went.
യേശു പോയതായിരിക്കുന്ന വഴി വ്യക്തതയോടെ നാം കാണണം.
Fear of the Lord and in humility.
യഹോവ ഭക്തി, ദൈവഭയം, താഴ്മ, ഈ രണ്ട് കാര്യങ്ങൾ.
This is what it means to follow him.
യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഈ രണ്ട് കാര്യങ്ങളാണ്.
Please remember this every single day of your life.
നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നാളും ഈ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്.
Say, Lord, this is the way I want to go.
നിങ്ങൾ കർത്താവിനോട് പറയുമോ, കർത്താവേ ഈ വഴിയെ പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
This is the real prosperity gospel.
യഥാർത്ഥത്തിലുള്ള സമൃദ്ധിയുടെ സുവിശേഷം ഇതാണ്.
The fear of the Lord and humility bring riches.
താഴ്മയും യഹോവ ഭക്തിയും നിന്നെ സമ്പന്നനാക്കും.
And honor and life.
നിന്നെ ഏറ്റവും ബഹുമാന്യനാക്കും. നിനക്ക് നശിക്കാത്ത ജീവനിൽ
ലഭിക്കും.
നമുക്ക് തലയുടെ വണക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക്
യു. ഹാസ് ദ ലോർഡ് സ്പോക്കൻ ടു യു?
കർത്താവ് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിച്ചോ?
ഷോ യു ദ വേ ദാറ്റ് ജീസസ് വെന്റ്.
യേശു പോയതായിരിക്കുന്ന മാർഗം കർത്താവ് എന്നെ കാണിക്കണമേ.
If you have seen a little bit of that glory today,
in the raathril devadana kelviyilude kartavinte jeevathil undaya velippetta mahattam alpamengil kaanuvan devan namukkidayakkengil,
say, Lord, I want to go this way.
Ningal kartavinodu hrudayathil ninnu pradhikarikkumo, kartave angu poyathayirikkunna ee margathil poguvan njan aagrahikkunnu.
I want to go this way every single day of my life.
Ente jeevathinte ella naalum oro divasavum അങ്ങ് പോയതായിരിക്കുന്ന ഇതേ മാർഗത്തിലൂടെ പോകുവാൻ ഞാൻ ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു കർത്താവേ.
So that just like you pointed Job out to the devil, you can point me also.
പിശാചിന്റെ മുൻപാകെ അങ്ങയുടെ ഭക്തനായ യോബിനെ അവിടുന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെ എന്നെ കുറിച്ച് നിനക്ക് പറയുവാൻ കഴിയുമെന്ന് ഞാൻ അറിയുന്നു.
Fill me with the Holy Spirit.
എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ കർത്താവേ.
Otherwise I can never live this life.
ആത്മാവിനെ കൂടാതെ വണ്ണം എനിക്ക് ഇവണ്ണമുള്ള ഒരു ജീവിതം അസാധ്യമാണെന്ന് ഞാൻ കാണുന്നു.
Lord, I open my heart to you.
കർത്താവെ, ഇന്ന് രാത്രി എന്റെ ഹൃദയം ഞാൻ നിനക്കായി
തുറക്കുന്നു.
എന്റെ സകല പാപങ്ങളിൽ നിന്നും എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ
കർത്താവേ.
കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ വാക്കുകൊണ്ട് എന്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ മുറിവേൽപ്പിച്ച എല്ലാവരോടും ഹൃദയപൂർവ്വം ക്ഷമയാചിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് മുതൽ ഒരു പുതിയ ജീവിതത്തിന് തുടക്കമിടാൻ ഞാൻ ആശിക്കുന്നു.
Walk in the fear of the Lord and humility every single day of my life.
എന്റെ ജീവിതത്തിന്റെ നീ എനിക്ക് തരുന്ന ആയുസ്സിന്റെ എല്ലാ ദിവസവും യഥാർത്ഥ ദൈവഭയത്തോടും താഴ്മയോടും കൂടി ജീവിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു.
Thank you, Lord.
കർത്താവേ നന്ദി.
In Jesus name.
യേശുവിന്റെ നാമത്തിൽ. Thank you.